عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وصحبه أجمعين. أما بعد، الإمام المجدد محمد بن عبد الوهاب رحمه الله എഴുതിയ കിതാബ് തൗഹീദാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അതിലെ രണ്ടാമത്തെ അധ്യായം, ബാബു ഫദ്ലി തൗഹീദി വമാ യുകഫിറു മിനൽ ദുനൂബി, തൗഹീദിന്റെ ശ്രേഷ്ഠതയും അത് മുഖേന പൊറുക്കപ്പെടുന്ന പാപങ്ങളും, ഇതാണ് രണ്ടാമത്തെ അധ്യായം. അതിലെ സൂറത്തുൽ അൻആമിൽ ആയത്തും ഇബാദത്തു ബിനു സാമിത് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസും, അതുപോലെ ഐത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസ് നമ്മൾ പഠിച്ചിരുന്നു. അതൊന്ന് ഹിഫ്ളാക്കാൻ പറഞ്ഞിരുന്നു. ഐത്ബാൻ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസ് പഠിച്ചാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഒരാൾ പറയാം. يبتغي بذلك وجه الله. بارك الله فيك. عثمان رضي الله عنه روايته جئنا النبي صلى الله عليه وسلم الحديث عنه، فإن الله حرم على النار من قال لا إله إلا الله يبتغي بذلك وجه الله. അടുത്ത ഹദീസ് അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസും നമ്മൾ പറഞ്ഞിരുന്നു. അതിന്റെ സനദിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് ചില പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതിലെ ആശയം വേറെ സഹിഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ഉലി തിർമിദി വഹസ്സനഹു അൻ അനസിൻ സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, ഇതാണ് അവസാനം വായിച്ചത്. ഖാലല്ലാഹു തആല യബ്ന ആദം لو أتيتني بقراب الأرض خطايا ثم لقيتني لا تشرك بي شيئا لأتيتك بقرابها مغفرة. وللترمذي، ترمذي എന്നത് ഒരു ഇമാമാണ്. കുതുബ് സിത്ത അഥവാ പ്രസിദ്ധമായ ആറ് ഹദീസിന്റെ കിതാബുകളിൽ ഒന്ന് ആരുടേതാണ്? ഇമാം തിർമിദിയുടേതാണ്. പ്രസിദ്ധമായ ആറ് ഹദീസിന്റെ കിതാബുകളുണ്ട്. ഒന്ന് സഹീഹ് ബുഖാരി, രണ്ടാമത്തേത് ഇമാം മുസ്ലിമിന്റെ സഹീഹ് സഹീഹു മുസ്ലിം, മൂന്നാമത്തേത് സുനനു അബി ദാവൂദ്, സുനനു അബി ദാവൂദ് ഇമാം അബൂദാവൂദിന്റെ സുനൻ, ഇമാം അബൂദാവൂദിന്റെ സുനൻ. നാലാമത്തേത് ജാമിഉ അത്തിർമിദി, ഇമാം തിർമിദിയുടെ ജാമിഅ, ഇമാം തിർമിദിയുടെ ജാമിഅ. അഞ്ചാമത്തേത് സുനനു അന്നസായി, സുനനു അന്നസായി ഇമാം നസായിയുടെ സുനൻ. ആറാമത്തത് സുനനു ഇബ്നു മാജ, ഇമാം ഇബ്നു മാജയുടെ സുനൻ. ഇതിലെ രണ്ടെണ്ണം സഹീഹ് എന്നറിയപ്പെടുന്നു, ഇമാം ബുഖാരിയുടേതും മുസ്ലിമിന്റേതും. അതിൽ സഹീഹായ ഹദീസുകൾ മാത്രമാണുള്ളതെന്ന് മുസ്ലിം ഉമ്മത്ത് ഏകോപിച്ചിരിക്കുന്നു. ബാക്കിയുള്ള നാല് കിതാബുകളിൽ സഹീഹായ ഹദീസുകൾ ഒരുപാടുണ്ട്. അതുപോലെ ദുർബലമായ ചില ഹദീസുകളും ഉണ്ട്. അത് പണ്ഡിതന്മാർ വേർതിരിച്ചിട്ടുമുണ്ട്. അവരിൽപ്പെട്ട കുത്തുബ് സിത്തയിൽ പെട്ട കുത്തുബ് സിത്ത എന്ന് പറഞ്ഞാൽ ആറ് ഗ്രന്ഥങ്ങൾ, അതിൽ ഒന്ന് രചിച്ചിട്ടുള്ള മഹാനായ പണ്ഡിതനാണ് ഇമാം തിർമിദി. ഇമാം തിർമിദി അബു ഐസ അത്തിർമിദി റഹിമഹുല്ലാഹ്, അബു ഐസ അത്തിർമിദി അവിടുന്ന് റിവായത്ത് ചെയ്ത ഹദീസാണ്. മാത്രമല്ല വഹസ്സനഹു, അദ്ദേഹം ഈ ഹദീസ് ഹസനാണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഈ ഹദീസ് ഹസൻ ആണെന്ന് ഇമാം തിർമിദി പറഞ്ഞിട്ടുമുണ്ട്. നല്ല ഹദീസാണ്. ഹദീസുകളെ കുറിച്ച് പണ്ഡിതന്മാരുടെ പല ഭാഷകളുണ്ട്. സഹീഹാണെന്ന് പറയും, ഹസനാണെന്ന് പറയും, ദൈഫാണെന്ന് പറയും, ഷാദാണെന്ന് പറയും, ഒറ്റപ്പെട്ടതാണ്. അതിൽപ്പെട്ട ഒരു പ്രയോഗമാണ് ഹസൻ. ഹസൻ സ്വീകാര്യോഗ്യമായ ഹദീസാണ്, തെളിവിന് കൊള്ളുന്നതാണ് ഹസനായ ഹദീസ്. അത് സഹീഹ് എന്നതിന്റെ തൊട്ട് താഴെയാണ് അതിന്റെ പദവിയെങ്കിലും. അൻ അനസിൻ, ആരാണ് റിവായത്ത് ചെയ്യുന്നത്? ഏതാണ് സഹാബി? അനസ്. മുഴുവൻ പേരെന്താണ്? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു മാലിക് ഖാദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമാണ്, റസൂലുള്ളാഹിക്ക് സേവനം ചെയ്ത ഉമ്മ ആരാണ്? ഉമ്മ സുലൈം. ഉമ്മ സുലൈം കൈപിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് കൊണ്ടുവന്നാക്കിയതാണ്. ഇത് താങ്കൾക്ക് ഖിദ്മത്ത് ചെയ്യാനാണ് ഈ കുട്ടി, ഇവന് വേണ്ടി ദുആ ചെയ്താലും. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിലെയും പരലോകത്തെയും എല്ലാ ഖൈറിനും വേണ്ടി ആ കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്തു. അനസ് അതുപോലെ തന്നെ ഒരുപാട് കാലം ജീവിച്ചിരുന്നു, ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ദുആയിൽ പെട്ടതാണ് അല്ലാഹുമ്മ അക്സിർ മാലഹു വവലദഹു വബാരിക് ലഹു ഫീഹി. അല്ലാഹുമ്മ അല്ലാഹുവേ അക്സിർ, നീ വർദ്ധിപ്പിക്കണേ, മാലഹു വവലദഹു, ഈ കുട്ടിയുടെ സമ്പത്തും സന്താനങ്ങളും, ഒരുപാട് മക്കളെയും സന്താനത്തെയും കൊടുക്കണേ അല്ലാ, വബാരിക് ലഹു ഫീഹി, എന്നിട്ട് അതിൽ ബർക്കത്തും കൊടുക്കണേ. ഇതിനെ ഉലമാക്കൾ പറയാറുണ്ട്, ബർക്കത്ത് വേറെ, കൂടുതൽ ഉണ്ടാവുക എന്നുള്ളത് വേറെ എന്നുള്ള ഈ ഹദീസിന് മനസ്സിലാവും. കാരണം കൂടുതൽ ഉണ്ടാകാൻ ദുആ ചെയ്ത് നബി നിർത്തിയില്ല, ബർക്കത്ത് കൊടുക്കണേ ദുആ ചെയ്തു. ചിലപ്പോൾ വളരെ കുറച്ച് കിട്ടിയ സാധനത്തിൽ കാര്യത്തിൽ ബർക്കത്ത് ഉണ്ടാവും, ഒരുപാടുണ്ടായിട്ട് ബർക്കത്ത് ഇല്ലാതെ ആവാനും മതി. വർദ്ധിപ്പിച്ചു കൊടുക്കാനും ബർക്കത്ത് കൊടുക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. അവസാന കാലത്ത് അങ്ങനെയാണ്, വളരെ പ്രായം ചെന്ന് വലിയ വയസ്സ് വരെ അവിടുന്ന് ജീവിച്ചു. ഒരുപാട് മക്കളും മക്കളുടെ മക്കളൊക്കെ ഉണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു. അതുപോലെ അനസിനുണ്ടായിരുന്ന ഒരു തോട്ടം, അവസാന കാലത്ത് അനസ് പറയുന്നത് ഒരാളുടെ തോട്ടവും രണ്ടു തവണ കായ്ക്കാറുണ്ടായിരുന്നില്ല, വർഷത്തിൽ രണ്ടു തവണ വിളവെടുക്കും. ആരുടെ തോട്ടത്തിൽ? അനസിന്റെ തോട്ടത്തിൽ മാത്രം. സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ അല്ലാഹു സ്വീകരിച്ചതാണ്. റളിയല്ലാഹു അൻഹു മഹാനായ സഹാബിയാണ്. 10 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സേവനം ചെയ്തിരുന്നു, നബിയുടെ കൂടെ നിന്നിരുന്നു. ഹദീസുകൾ കൂടുതൽ റിവായത്ത് ചെയ്ത 7 സഹാബിമാരിൽ ഒരാളാണ് അനസ് ഇബ്നു മാലിക്. 7 പേരുണ്ട്, അവരുടെ 7 പേരുടെ ഹദീസുകൾ കുത്തുബു സിത്തയിൽ, 6 ഹദീസിന്റെ കിതാബിൽ 1000-ന് മുകളിലാണ്. 1000-ന് മുകളിൽ ഇവരുടേത്, എല്ലാവരുടേതും എണ്ണത്തിൽ വ്യത്യാസമുണ്ട്, പക്ഷെ 1000-ന് മുകളിലാണ് എന്നതിൽ യോജിക്കുന്നു 7 പേർ. അബു ഹുറൈറ, അനസ് ഇബ്നു മാലിക്, ജാബിർ ഇബ്നു അബ്ദുള്ള, അബു സഈദ് അൽ ഖുദ്രി, ഇബ്നു ഉമർ, ഇബ്നു അബ്ബാസ്, ആയിഷ റളിയല്ലാഹു അൻഹും, ഇവരുടെ ഹദീസുകളാണ്. അതിൽപ്പെട്ട മഹാനായ സഹാബിയാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ഇവിടുത്തെ അൻസാരിയാണ്, മുഹാജർ അല്ല, പിന്നെ അൻസാരിയാണ്. അതുപോലെ സിഗാറു സഹാബ, സഹാബത്തിൽ സിഗാറുകളുടെ ഗണത്തിലാണ് ആരെപ്പെടുത്തി പറയാം, അനസിനെ പറയാം. കിബാറുകളായ സഹാബിമാർ, വലിയ വലിയ സഹാബിമാർ, അതാരൊക്കെയാണ്? ബക്കർ സിദ്ദീഖ്, ഉമർ, ഉസ്മാൻ പോലെയുള്ള വലിയ മുഹാജറുകളായ ഒരുപാട് കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിഞ്ഞ സഹാബിമാർ. ഇവരെന്താണ്, അനസ് ഇബ്നു മാലിക് ചെറിയ പ്രായത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നബിയുടെ കൂടെ കഴിഞ്ഞ വർഷങ്ങളും മറ്റുള്ളവരുടെ തട്ടിച്ചു നോക്കിയാൽ കുറവായിരിക്കും. അതുകൊണ്ട് സിഗാറു സഹാബത്തിലാണ് അനസ് ഇബ്നു മാലിക്കിനെ ഉലമാക്കൾ ആ ഗണത്തിലാണ് പെടുത്തിയിട്ടുള്ളത്. സഹാബത്തിൽ അങ്ങനെയുണ്ട്, കിബാറു സഹാബ, സിഗാറു സഹാബ. അതുപോലെ സിഗാറു സഹാബത്തിൽ തന്നെ കുറച്ചുകൂടി റസൂലിനെ വളരെ കുറച്ച് മാത്രം കണ്ട ആളുകളുണ്ട്. അതിൽപ്പെട്ട ആളാണ് മഹ്മൂദ് ഇബ്നു റബിയ, സഹാബിയാണ് മഹ്മൂദ് ഇബ്നു റബിയ. മഹ്മൂദ് ഇബ്നു റബിയുടെ സ്വഹ്ബത്ത് എന്താണ്? നബിയുമായി കൂടിയത് എങ്ങനെയാണ്? സഹീഹ് ബുഖാരിയിലെ ഹദീസ് കാണാം. അഖൽതു മജ്ജതൻ മജ്ജഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 4 വയസ്സിലുണ്ടായിരുന്നു മഹ്മൂദ് ഇബ്നു റബിയ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വായിൽ വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്തു? അനസിന്റെ മുഖത്തേക്ക് തുപ്പി തെറിപ്പിച്ചു വെള്ളം എടുത്തിട്ട്. അത് അലമാക്കൾ, സഹീഹ് ബുഖാരിയിലുള്ളതാണ്. അലമാക്കൾ പറയുന്നത് ഒന്ന്, അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബറക്കത്ത് കിട്ടാൻ വേണ്ടി, അതുപോലെ മറ്റൊന്ന് കുട്ടിയെ കളിപ്പിക്കാൻ വേണ്ടി. രണ്ടും അതിൽ മുഹ്തമലാണെന്ന് ഇബ്നു ഹജർ അസ്ഖലാനിയെ പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. രണ്ടും അതിലാവാം, കുട്ടിയൊന്ന് കളിപ്പിക്കാനും അതുപോലെ ബറക്കത്തിനും വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മനീരിൽ അല്ലാഹു ബറക്കത്ത് ചെയ്തിട്ടുണ്ട്, സഹാബത്ത് അതുകൊണ്ട് ബറക്കത്ത് എടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള സഹാബത്തുണ്ട്, അസ്സായിബ് ഇബ്നു യസീദ്, അസ്സായിബ് ഇബ്നു യസീദ്, ഇതുപോലെയുള്ള സഹാബിമാരുടെ ഗണത്തിനാണ്. വളരെ ചെറിയ പ്രായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട സഹാബത്ത്. എന്നാൽ അവരുടെ റിവായത്ത് പിൽക്കാലത്ത് പരിഗണിക്കപ്പെട്ടിട്ടുള്ള നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു, റസൂൽ വഫാത്താകും 8 വയസ്സായിരുന്നു പ്രായം, പക്ഷെ വളരെ വലിയ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുണ്ട്. അല്ല, ഇന്നൽ ഹലാല ബയ്യിനുൻ വഇന്നൽ ഹറാമ ബയ്യിനുൻ വബൈനഹുമ ഉമൂറു മുഷ്തബിഹാത്ത് എന്ന പ്രസിദ്ധമായ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുണ്ട്. നുഅ്മാൻ ഇബ്നു ബഷീർ. അനസ് ഇബ്നു മാലിക്കിന്റെ റിവായത്താണ്. അവിടുന്ന് പറയുന്നത് നോക്കൂ, സമിഅ്തു, എന്താണ് പറയുന്നത്? സമിഅ്തു, ഞാൻ കേട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു. ഇങ്ങനെ പറയുന്ന ഹദീസിന് ആൻ എന്ന് പറയുന്ന ഹദീസിനെക്കാളും പദവി കൂടുതലാണ്. ചില സഹാബിമാർ പറയും ആൻ അനസ് ഇബ്നു മാലിക്കിൻ ആനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ഉള്ള റിവായത്തുകൾ കാണാറുണ്ട്. നബിയിൽ നിന്ന് അനസ് റിവായത്ത് ചെയ്യുന്നു. അങ്ങനെ പറഞ്ഞതിനേക്കാളും സനദിൽ ബലം കൂടുതലാണ് ഇങ്ങനെ പറയപ്പെട്ട സമാ പറയപ്പെട്ട ഹദീസിൽ. സമാ, കേൾവി പറയപ്പെട്ട ഹദീസ്, നബി പറയുന്നതായി ഞാൻ കേട്ടു, അങ്ങനെ പറയുന്ന ഹദീസ്. ഇതിനേക്കാളും കവിയായതുണ്ട് ഹദീസുകളുടെ കൂട്ടത്തിൽ. അതെന്താണ്? ചില സഹാബിമാർ പറയും സമിഅ്തു ഉദ്നായ, എന്റെ ഈ രണ്ട് ചെവികൾ കൊണ്ട് ഞാൻ കേട്ടു. വവാഹു കൽബി, എന്റെ കൽബ് പിടിച്ചെടുത്തു. അബ്സറത്തു ഐനായി, നബി പറയുമ്പോൾ ഞാൻ നബിയെ കണ്ടു എന്ന് പറഞ്ഞിട്ടൊക്കെ ചില കാര്യങ്ങൾ ചില സഹാബിമാർ പറയാറുണ്ട്. അങ്ങനെയുള്ള ആവശ്യം വന്നാൽ, അങ്ങനെയുള്ള ആവശ്യം വന്നാൽ അങ്ങനെ പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞ റിവായത്തുകൾ സഹീഹുൽ ബുഖാരിയെ പോലെയുള്ള ഹദീസുകൾ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. കിതാബുൽ ഇൽമിൽ അങ്ങനെയുള്ള ഹദീസുകൾ വന്നിട്ടുണ്ട്. എന്റെ ഈ രണ്ട് കാണുന്നതുകൊണ്ട് ഞാൻ കേട്ടു, റസൂലിനെ ഞാൻ കണ്ടു, എന്റെ കൽബ് കൊണ്ട് ഞാൻ പിടിച്ചെടുത്ത്, അങ്ങനെയൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ എന്താണ്, അതിന്റെ കുവത്ത് കൂടുകയാണ്, ആ ഹദീസിന്റെ ബലം കൂടുകയാണ്. അങ്ങനെ ഒരു സഹാബി പറഞ്ഞാൽ, തഅക്കീദ് ചെയ്ത് പറഞ്ഞാൽ, അനസ് ഇബ്നു മാലിക് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഞാൻ കേട്ടു. എന്താണ് റസൂലുള്ള പറയുന്നത്? ഖാലല്ലാഹു തആല. എന്താണ് ഖാലല്ലാഹു തആല എന്ന് പറഞ്ഞാൽ? അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. ഖാല പറഞ്ഞു, ആര് പറഞ്ഞു? അല്ലാഹു തആല, അല്ലാഹു പറഞ്ഞു. അപ്പൊ ഈ ഹദീസ് ഖുദ്സിയായ ഹദീസാണ്. ഖുദ്സി, ഖുദ്സ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധം എന്നാണ് അതിന്റെ അർത്ഥം. ഖുദ്സി എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ഹദീസ്. അങ്ങനെ പേര് വരാനുള്ള കാരണം ഇത് അല്ലാഹു പറഞ്ഞിട്ടുള്ളതാണ്, അല്ലാഹു പറഞ്ഞതാണ്. എന്നാൽ ഖുർആനാണോ? അല്ല. എന്നാൽ ഖുർആനാണോ? അല്ല. എന്നാൽ അല്ലാഹു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസുകൾക്കാണ് ഖുദ്സിയായ ഹദീസുകൾ എന്ന് പറയുന്നത്. എന്താണ് അല്ലാഹു പറയുന്നത്? യബ്ന ആദം, യാ ഇബ്ന ആദം, കുട്ടി വായിക്കുമ്പോ യബ്ന ആദം. എന്താണ് ഇബ്ന ആദം? ആദമിന്റെ സന്താനം, ആദമിന്റെ പുത്ര, മനുഷ്യ എന്നാണ് അതിന്റെ അർത്ഥം. യബ്ന ആദം, ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ, വലഖദ് കറംനാ ബനി ആദമ വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖനാഹും മിനൽ ത്വയ്യിബാത് വഫദ്ദൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ദീലാ. സൂറത്തുൽ ഇസ്രായിലെ ആയത്താണ്. വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ സന്താനങ്ങളെ അഥവാ മനുഷ്യനെ നാം ആദരിച്ചിരിക്കുന്നു. ഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലും നാം അവനെ സഞ്ചരിപ്പിച്ചു. വാഹനപ്പുറത്തേറി സഞ്ചരിക്കുന്ന വേറെ ഏതെങ്കിലും ജന്തുണ്ടോ? മനുഷ്യനല്ലാതെ നമ്മളുടെ കാഴ്ചയിൽ. അതുപോലെ ഒരുപാട് പടപ്പുകളിൽ നിന്ന് അല്ലാഹു നാം അവന് ശ്രേഷ്ഠത നൽകി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇബ്നു ആദം എന്നാണ്. അതുപോലെ നമുക്ക് വേറെ ഖുർആനിലെ ആയത്തുകളുണ്ടല്ലോ, യാ ബനി ആദമ ലാ യഫ്തിനന്നകുമു ശൈത്താനു കമ അഖ്റജ അബവൈകും മിനൽ ജന്ന. യാ ബനി ആദം, ആദമിന്റെ മക്കളെ, ലാ യഫ്തിനന്നകുമു ശൈത്താൻ, പിശാച് നിങ്ങളെ ഫിത്നയിലാക്കാതിരിക്കട്ടെ. കമ അഖ്റജ അബവൈകും മിനൽ ജന്ന, നിങ്ങളുടെ ഉമ്മാനെയും ഉപ്പാനെയും അവൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ. ആര്? ശൈത്താൻ. അള്ളാഹുവാണ് പുറത്താക്കിയത്. പക്ഷെ അതിന് കാരണക്കാരനായത് ശൈത്താനാണ്. ശൈത്താന്റെ ചതിയിൽ നമ്മുടെ ഉപ്പ ഉമ്മ ആ സമയത്ത് അബദ്ധത്തിൽ പെട്ടുപോയത് കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട്. അവർ ദുആ ചെയ്തപ്പോൾ റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അവിടെ അള്ളാഹു വിളിച്ചു, യാ ബനി ആദം, ആദമിന്റെ മക്കളെ. അതുപോലെ യാ ബനി ആദമ ഖുദു സീനതകും ഇൻദ കുല്ലി മസ്ജിദ്, ആദമിന്റെ മക്കളെ, നിങ്ങൾ എല്ലാ നമസ്കാര സ്ഥലത്തും അലങ്കാരം അണിയിക്ക. നല്ല വസ്ത്രം ധരിച്ചിട്ടാണ് എന്ത് എന്തിനൊക്കെ ഉണ്ട് സ്കരിക്കാക്കുണ്ട്. ഒരു കല്യാണത്തിനോ ഒരു മഞ്ഞമാരെ മുന്നിലൊന്നും പോകാത്ത ആ കള്ളിലുങ്കിയും വന്നിട്ട് നിസ്കരിക്കരുത്. നല്ല മാന്യമായിട്ട് നിസ്കരിച്ച നിസ്കാരം ശരിയാവില്ല എന്നല്ല ഈ പറയുന്നത്. നിസ്കാരം സഹിയല്ല, ബാത്തിലാണ് നല്ല ഈ പറയുന്നത്. മറിച്ച് ഒഴിവാക്കേണ്ടതാണ്, അള്ളാഹുവിനോടുള്ള അദബിൽപ്പെട്ടതാണ് അതൊക്കെ. നല്ല വസ്ത്രം ധരിച്ച് നിസ്കരിക്കാനുള്ള പള്ളിയിൽ വരുമ്പോൾ മാത്രമല്ല മറിച്ച് നമ്മൾ വീട്ടിൽ നിസ്കരിക്കുമ്പോൾ നല്ല വസ്ത്രം ധരിക്കണം. നിസ്കരിക്കുമ്പോൾ നല്ല അവർത്ത് മറിഞ്ഞ് ധരിക്കണം. അതുപോലെ നല്ല വസ്ത്രം ധരിക്കുക നിസ്കരിക്കുമ്പോൾ. ഖുദു സീനതകും ഇൻദ കുല്ലി മസ്ജിദ്, അലങ്കാരം അണിയുക മസ്ജിദിൽ എന്ന് പറഞ്ഞ സുജൂദിന്റെ സ്ഥാനത്ത് സുജൂദിന്റെ സമയത്ത് നിസ്കരിക്കുമ്പോൾ അത് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുള്ളതാണ്. ഇബ്നു ആദം ആദമിന്റെ പുത്ര ആരാണ് വിളിക്കുന്നത്? അല്ലാഹുവാണ് വിളിക്കുന്നത്. ശ്രദ്ധിക്കുക, ലൗ അതൈതനി അത എന്ന് പറഞ്ഞാൽ അത മലയാളത്തിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ എത്തി എന്ന് മനസ്സിലാക്കുക അർത്ഥം. അത എന്താർത്ഥം? എത്തി, വന്നു, എത്തി എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം. അത എത്തി എന്നാണ് എൻ്റെ മുബാരി. അത വന്നു അല്ലെങ്കിൽ എത്തി. എത്തി എന്ന് പറഞ്ഞാൽ വരുന്നു, വന്നു. എത്തി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അടുത്തില്ല എത്തി എന്നുള്ളതിനോട്. അത എത്തി, അത ഇത എന്ന് പറഞ്ഞാൽ നീ എത്തി എന്നാണ്. നീ വന്നു, നീ എത്തി. അതയിത്ത, അതയിത്ത നീ എന്ന് പറഞ്ഞാലോ നീ എന്റെ അടുത്തേക്ക് എത്തി, നീ എന്റെ അടുത്തേക്ക് വന്നു എന്നാണ്. അതയിത്ത നീ, നീ എന്റെ അടുത്തേക്ക് വന്നു. അപ്പൊ അതിനോട് മുമ്പ് ലവ് എന്ന് ചേർത്താലോ എങ്കിൽ എന്ന അർത്ഥം കിട്ടും. ലവ് ലവ് ജാ വന്നെങ്കിൽ, ലവ് ദഹബ പോയെങ്കിൽ, ലവ് അതയിത്തനി നീ എന്റെ അരികിലേക്ക് വന്നെങ്കിൽ, വന്നെങ്കിലും ശരി, നീ എന്റെ അരികിലേക്ക് വന്നാലും എങ്ങനെ വന്നാൽ? ബിഖുറാബിൽ അർദി. ഖുറാബ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ പറയുകയും എന്നിട്ട് അതിനോട് ഖുറാബ് ചേർത്തി പറയുകയും ചെയ്താൽ അതിനോളം എന്നർത്ഥം കിട്ടും. ബിഖുറാബിൽ അർദി എന്ന് പറഞ്ഞാൽ ഭൂമിയോളം, ഭൂമി മുഴുക്കെ, ഒന്നുകിൽ വലിപ്പം കൊണ്ട്, അല്ലെങ്കിൽ ഭാരം കൊണ്ട്, അല്ലെങ്കിൽ എണ്ണം കൊണ്ട്, എങ്ങനെയെങ്കിലും ഭാരം കൊണ്ടോ അല്ലെങ്കിൽ എണ്ണം കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ വണ്ണം കൊണ്ടോ, കടുപ്പുണ്ടല്ലോ, അങ്ങനെ ഏതെങ്കിലും നിലക്ക് ഭൂമിയോളം എന്തുമായി? ഖതായ. ഖതായ എന്ന് പറഞ്ഞാൽ തെറ്റുകൾ എന്നാണ്. ഖതീഅതുൻ എന്ന വാക്കിന്റെ ബഹുവചനമാണ് ഖതായ. ഖത, ഖത എന്നാണ് തെറ്റ്. ഖത, ഖതഉൻ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഖതീഅതുൻ എന്ന് പറഞ്ഞാലും തെറ്റാണ്. അതുപോലെ അതിന്റെ ജമാണ് ബഹുവചനമാണ് ഖതായ. ഭൂമിയോളം തെറ്റുകളുമായി നീ എന്റെ അടുത്തേക്ക് വന്നാലും, സുമ്മ എന്നിട്ട്, ലഖീതനി, ലഖിയ എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടി എന്നാണ് അതിന്റെ അർത്ഥം. ലിഖാ കണ്ടുമുട്ടൽ. ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി സുമ്മ ലഖീത. അതൈത എന്ന് പറഞ്ഞാൽ നീ വന്നു എന്നല്ലേ. അപ്പൊ ലഖീത എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതൈത, നീ കണ്ടുമുട്ടി. ലഖീത നീ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നീ എന്നെ കണ്ടുമുട്ടിയാൽ. സുമ്മ ലഖീത നീ, എന്നിട്ട് നീ എന്നെ കണ്ടുമുട്ടുന്നത് എങ്ങനെയാണ്? ലാ തുശ്രികു ബീ ശൈആ, എന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെയാണ് നീ എന്നെ കണ്ടുമുട്ടുന്നത്. നീ വന്നിട്ടുള്ളത് ഭൂമിയോളം പാപങ്ങളുമായിട്ടാണ്. പക്ഷെ നീ എന്നെ കണ്ടുമുട്ടുന്നത് എന്നിൽ പങ്കു ചേർക്കാതെയാണെങ്കിൽ, ശിർക്ക് ചെയ്യാതെയാണെങ്കിൽ, ലഅതൈതുക, അതൈത നീ വന്നു, അതൈതു ഞാൻ വന്നുമാണ്, ഞാൻ വന്നു എന്നാണ് എന്റെ അർത്ഥം. ഞാൻ വരും. ലഅതൈതുക, ല എന്തിനാണ്, ല എന്തിനാണ് ഉപയോഗിക്കുന്നത്? അയ്യോ തീർച്ചയായും ബറക്കല്ലാഹു ഫീക്, ഉറപ്പിച്ചു പറയാനാണ്, തഅക്കീദിന് വേണ്ടിയാണ് ല ഉപയോഗിക്കുന്നത്. ഇന്ന ശിർക ലദുൽമുൻ അളീം, ല അതൈതുക, ഞാൻ നിന്റെ അടുത്തേക്ക് വരിക തന്നെ ചെയ്യും. ബിഖുറാബിഹ മഗ്ഫിറ, ബിഖുറാബിഹ എന്ന് പറയാൻ കാരണം എന്താ? ബിഖുറാബിഹി എന്ന് പറയാതെ ഏത് മുന്നസായതുണ്ട്? അർദ് മുന്നസായതുണ്ട്. ബറക്കല്ലാഹു ഫീക്കും. നമ്മൾ ആദ്യം പഠിച്ചല്ലോ വൽ അർദി വമാ തഹാഹ. അർദ് മുന്നസൻ, ഭൂമിയോളം പാപവുമായി നീ എന്റെ അടുത്തേക്ക് വന്നാലും അച്ഛ ഇറ്റുക്ക, ഞാൻ നിന്റെ അടുത്തേക്ക് വരും. ബിഖുറാബിഹ, അത് അതിനോളം എന്ന് പറഞ്ഞാൽ ഭൂമിയോളം. മഗ്ഫിറ, പാപമോചനവുമായി, മഗ്ഫിറത്തുമായി ഞാൻ നിന്റെ അടുത്തേക്ക് വരുന്നതാണ്. ഗഫറ എന്ന് പറഞ്ഞാൽ പുറത്തു കൊടുത്തു എന്നാണ് അതിന്റെ അർത്ഥം. യഗ്ഫിറു പുറത്തു കൊടുക്കും. മഗ്ഫിറ എന്ന് പറഞ്ഞാൽ പുറത്തു കൊടുക്കൽ എന്നാണ് അതിന്റെ അർത്ഥം. ഗുഫ്രാൻ മഗ്ഫിറ എന്നൊക്കെ പറഞ്ഞത് അതിൽ നിന്നാണ് അള്ളാഹുവിന്റെ പേര് വന്നിട്ടുള്ളത്. ഗാഫിർ, ഗഫാർ ഏറെ പൊറുക്കുന്നവൻ, ഗഫൂർ ഏറെ പൊറുക്കുന്നവൻ, ധാരാളമായി പൊറുക്കുന്നവൻ. ഗാഫിർ എന്ന് പറഞ്ഞാൽ പൊറുക്കുന്നവൻ എന്നാണ്. എന്നാൽ അത് ഗഫൂർ ഗഫാർ എന്നൊക്കെ പറഞ്ഞാലോ ആ പ്രവൃത്തി ധാരാളമായി ചെയ്യുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, തസവ്വജു അൽ വദൂദ് അൽ വലൂദ്, ഇതുപോലെയാണ്. വദൂദ് എന്താണ്? വദ്ദ എന്ന് പറഞ്ഞാൽ സ്നേഹിച്ചു എന്നാണ് ഇതിന്റെ അർത്ഥം. വുദ്ദുൻ, സ്നേഹം. വദ്ദ കസീറു മിൻ അഹ്ലിൽ കിതാബി ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറ എന്ന് പറഞ്ഞില്ലേ. അഹ്ലി കിതാബിൽ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്നു നിങ്ങൾ കാഫറായെങ്കിൽ എന്ന്. വദ്ദ എന്ന് സ്നേഹിച്ചു. വദൂദ് എന്ന് പറഞ്ഞാൽ നന്നായി സ്നേഹിക്കുന്ന എന്നാണ്. വലദ എന്ന് പറഞ്ഞാൽ പ്രസവിച്ചു, വലദ യലിദു, ലം യലിദ് എന്ന് പറഞ്ഞില്ലേ, അള്ളാഹു പ്രസവിച്ചിട്ടില്ല അഥവാ ജനിപ്പിച്ചിട്ടില്ല. വലൂദ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നന്നായി പ്രസവിക്കുന്ന, അയ്യോ നന്നായി പ്രസവിക്കുന്ന, നന്നായി സ്നേഹിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കാന്ന് പറഞ്ഞു, അതാണ് വാലിദ് എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം കിട്ടി, പ്രസവിക്കുന്ന വാലിദത്തിന് അർത്ഥം കിട്ടും. എന്നാൽ വദൂദ് വലൂദ് എന്ന് പറഞ്ഞാൽ നന്നായി പ്രസവിച്ചു, ഏതുപോലെ ഗഫൂർ നന്നായി പൊറുക്കുന്നവൻ, അതുപോലെയാണ് ഫആൽ ഫആലു ലിമാ യുരീദ്, താൻ ഉദ്ദേശിക്കുന്നത് നന്നായി ചെയ്യുന്നവൻ, ധാരാളമായി ചെയ്യുന്നവൻ, അങ്ങനെയാണ് അള്ളാഹുവിൻ അൽ ഗഫൂർ അൽ ഗഫാർ എന്നൊക്കെ പേര് പറയുന്നത്. അപ്പൊ നോക്ക് നിങ്ങൾ ഈ ഹദീസ്, ഇത്ര വലിയ ആശയമാണ് ഈ ഹദീസ് വന്നിട്ടുള്ളത്. അനസ് ബിൻ മാലിക് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, ഇബ്നു ആദം ആദമിന്റെ പുത്ര, ലൗ അതൈതനി ബിഖുറാബിൽ അർദി ഖതായ സുമ്മ ലഖൈതനി ലാ തുശ്രികു ബി ശൈആ ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ. എന്താണ് ഹദീസ്? أنس سمعت رسول الله صلى الله عليه وسلم يقول قال الله تعالى يا ابن آدم لو أتيتني بقراب الأرض خطايا ثم لقيتني لا تشرك بي شيئا لأتيتك بقرابها مغفرة. صلى الله عليه وسلم وعاكل بانيه وكي تغنى الله وعاكلا يترى كافيات مقاما يواكن سجعت واكن ترنى الله بعض انجل عن صلى الله عليه وسلم فرينه. അതാണ് റസൂലുള്ള പറഞ്ഞിട്ടുള്ളത്, ഉതീതു ജവാമി അൽ കലിം, ആശയസമ്പുഷ്ടമായ വാക്കുകൾ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, നന്നായി സംസാരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ആയത്തുകളും ഹദീസുകളുമാണ് ഈ കിതാബ് ഈ അധ്യായത്തിലുള്ളത്. സൂറത്തുൽ അൻആമിൽ ആയത്ത്, അതുപോലെ ഹദീസുകൾ, ഇതാണ് ഇമാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ തൗഹീദിന്റെ ശ്രേഷ്ഠതയും അതുപോലെ അത് മുഖേന പൊറുക്കപ്പെടുന്ന പാപങ്ങളുമായി കൊടുത്തിട്ടുള്ളത്. നോക്ക് നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതായി ഈ ഹദീസിൽ പറയുകയാണ്. അല്ലാഹു പറഞ്ഞു എന്ന് ആദ്യം പറഞ്ഞു, അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല സംസാരിക്കും എന്ന് നമുക്ക് ഇന്ന് മനസ്സിലാക്കാം. കലാം, സംസാരം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ഒരു സിഫത്താണ്. ഖുർആൻ അല്ലാഹുവിന്റെ കലാമല്ല, പടപ്പാണ് എന്ന് പറയുന്ന ആളുകൾ, അത് മാത്രമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പല ആളുകളുടെ വിചാരം എങ്ങനെയാണ്, ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല, ഐ കലാമല്ല സൃഷ്ടിയാണെന്ന് പറഞ്ഞതാണ് മുഅ്തസിലത്തിന്റെ തെറ്റ്, ഇമാം അഹമ്മദ് അവരെ എതിർത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ വേറൊരു കാര്യമുണ്ട്. എന്താണത്? അള്ളാഹുവിന്റെ കലാമിനെ അവർ നിഷേധിക്കുകയാണ്. അള്ളാഹുവിന്റെ കലാമിനെ അവർ നിഷേധിക്കുകയാണ്. അള്ളാഹ് സംസാരിക്കുകയില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം അവർ പറയുന്നത് അള്ളാഹു സംസാരിക്കുമെന്ന് വന്നാൽ, അള്ളാഹുവിനെ അടിമകളോട് സാദൃശ്യപ്പെടുത്തലായി എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാവോ? ഒരിക്കലുമില്ല. കാരണം അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അസ്തമിയ അൽ ബസീർ, കാണുന്നവനാണ്, കേൾക്കുന്നവനാണ്. മനുഷ്യരും പടപ്പുകളും കാണുന്നു കേൾക്കുന്നില്ലേ എന്ന് വിചാരിച്ച് അള്ളാഹുവിനോട് സാദൃശ്യപ്പെടുമോ? ഒരിക്കലുമില്ല. കാരണം അവൻ എല്ലാം കാണുന്നവനാണ്, എല്ലാം കേൾക്കുന്നത്. ഒരിക്കലും അവന്റെ കാഴ്ച പോലെയല്ല നമ്മുടെ കാഴ്ച, അവന്റെ കേൾവി പോലെയല്ല നമ്മുടെ കേൾവി. ആ വാക്കിൽ മാത്രമാണ് സാദൃശ്യമുള്ളത്, അതല്ലാതെ അതൊരിക്കലും സാദൃശ്യപ്പെടുത്തലല്ല. അവന്റെ മഹത്വത്തിന്, ജലാലത്തിന്, അളമത്തിന് യോജിച്ച കേൾവിയും കാഴ്ചയുമാണ് അവനുള്ളത്. എന്നതുപോലെ തന്നെയാണ് വാക്കും, അങ്ങനെ തന്നെയാണ് അവന്റെ മഹത്വത്തിന് യോജിച്ച വാക്കാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്. നോക്കൂ നിങ്ങൾ, മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമ, അവര് മൂസാ നബി തൗറാത്ത് വാങ്ങാൻ പോയപ്പോ എന്തിനെ ആരാധിച്ചു? പശുക്കുട്ടിയെ ആരാധിച്ചു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല അതിനെ കുറിച്ച് പറഞ്ഞത് നോക്കൂ, അഫല യറൗന, അവർ കണ്ടില്ലേ, അവർ മനസ്സിലാക്കിയില്ലേ, അല്ല യർജിഉ ഇലൈഹിം ഖൗല, അല്ല യർജിഉ ഇലൈഹിം ഖൗല, ആ ബിംബം അവരോടൊന്നും മറുപടി പറയുന്നില്ല ഇങ്ങോട്ട്, ആ ബിംബം അവരോട് ഒരു കൗലും ഇങ്ങോട്ട് പറയുന്നില്ല. വല യംലിക്കു ലഹും ബറ വല നഫഅ, ഒരു ഉപകാരം ഉപദ്രവമോ അവർക്ക് അധീനപ്പെടുത്തുന്നുമില്ല. അപ്പൊ ബിംബങ്ങളുടെ ഒരു ന്യൂനതയായിട്ട് അള്ളാഹു പറഞ്ഞ കാര്യമാണ് എന്ത്? സംസാരിക്കില്ല എന്നുള്ളത്. അതൊരു ന്യൂനതയാണ്, സംസാരിക്കുകയില്ല എന്നുള്ളത്. അള്ളാഹു ഒരു ന്യൂനതയും ഇല്ലാത്തവനാണ്, എല്ലാ മഹത്വങ്ങളുടെയും ഉടമസ്ഥനാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ. അതുകൊണ്ട് അവൻ സംസാരിക്കും. ബിംബങ്ങളുടെ ന്യൂനതയായി അള്ളാഹു പറഞ്ഞിട്ട് പിന്നെ എങ്ങനെ അള്ളാഹുണ്ടാവും സംസാരിക്കില്ല എന്നുള്ളത്? ഒരിക്കലും അള്ളാഹു സംസാരിക്കും. അത് ഈ ഹദീസിൽ വന്നിട്ട് കാരണം അള്ളാഹു സംസാരിക്കുകയാണ്. ابن ادم لو اتيتني بقراب الارض خطايا ثم لقيتني لا تشرك بي شيئا لاتيتك بقرابها مغفره. നോക്കുക, ഇനി ഈ ആയത്തുകളിലും ഹദീസുകളിലും ഒക്കെ ഉള്ള ചില ഗുണപാഠങ്ങളാണ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് ഈ കിതാബിൽ പറയുന്നത്. നോക്കുക, ഫീഹി മസായിൽ, ഈ കിതാബിന്റെ ശൈലി ഇങ്ങനെയാണ്, ആയത്തും ഹദീസുകളും അത് പറയും, എന്നിട്ട് അതിലുള്ള ഗുണപാഠങ്ങൾ നമുക്ക് പറഞ്ഞുതരും. ഫീഹി മസായിൽ, അതിൽ ചില മസാലകളുണ്ട്, ഗുണപാഠങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. ഉല, ഒന്നാമത്തെ അത് സിയാത്തു ഫദ്ലില്ലാ, അള്ളാഹുവിന്റെ ഫദ്ലിന്റെ വിശാലത, അള്ളാഹുവിന്റെ ശ്രേഷ്ഠതയുടെ, അള്ളാഹുവിന്റെ ഔദാര്യത്തിന്റെ വിശാലത. കാരണം അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് അതുപോലെ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുക, എന്നിട്ട് ഈസ അള്ളാഹുവിന്റെ അബ്ദും റസൂലുമാണെന്ന് വിശ്വസിക്കുക, സ്വർഗം നരകം സത്യമാണെന്ന് വിശ്വസിക്കുക, ഇങ്ങനെ ജീവിച്ചാൽ അദ്ഖലഹു അല്ലാഹുൽ ജന്ന അലാ മാ കാന മിനൽ അമൽ, അവന്റെ പ്രവൃത്തി എന്തായാലും അള്ളാഹു സുബ്ഹാനഹു തആല അവനെ സ്വർഗത്തിലാക്കും എന്ന് പറഞ്ഞല്ലോ. അള്ളാഹുവിന്റെ ശ്രേഷ്ഠതയാണത്, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അവന്റെ ഔദാര്യമാണ്, അവന്റെ ഔദാര്യത്തിന്റെ അങ്ങേയറ്റമാണ്, അവന്റെ ഔദാര്യത്തിന്റെ വിശാലതയാണ് നമുക്ക് അതിന് മനസ്സിലാകുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല പാപങ്ങൾ പുറത്തു തരും എന്നത്. രണ്ടാമത്തേത് അസാനിയ, രണ്ടാമത്തേത് കസ്റത്തു സവാബി തൗഹീദി ഇൻദല്ലാഹ്. എന്താണ് കസ്റ എന്ന് പറഞ്ഞാൽ? കസീർ, ധാരാളം. കസ്റത്തു എന്ന് പറഞ്ഞാൽ ധാരാളിത്തം. കസ്റത്തു സവാബി തൗഹീദി, തൗഹീദിന്റെ പ്രതിഫലത്തിന്റെ ധാരാളിത്തം, എത്ര വലിയ പ്രതിഫലമാണ് തൗഹീദിനുള്ളത്? ഇൻദല്ലാഹ്, ആരുടെ അരികിൽ? അല്ലാഹുവിൽ. തൗഹീദിനെ അള്ളാഹു എത്ര വലിയ പ്രതിഫലമാണ് വെച്ചിട്ടുള്ളത് അത് നമുക്ക് മനസ്സിലാവും. കാരണം അള്ളാഹു സുബ്ഹാനഹു തആല തൗഹീദ് പരിഗണിച്ചിട്ട് ബാക്കിയുള്ളത് പുറത്തു കൊടുക്കും. തൗഹീദ് വന്നാൽ പിന്നെ ബാക്കിയുള്ളത് നിഷ്ഫലമായി പോകും. അപ്പൊ തൗഹീദിന് അള്ളാഹുവിങ്കലുള്ള സവാബ്, പ്രതിഫലം, ഏറ്റവും വലിയ പ്രതിഫലം എന്തിനാ? എന്തിനാണ്? തൗഹീദിനാണ്. ഏറ്റവും വലിയ ശിക്ഷ എന്തിനാണ്? ശിർക്കിനാണ്. കസ്റത്തു സവാബി തൗഹീദ് ഇൻദല്ലാഹ്, അള്ളാഹുവിങ്കൽ തൗഹീദിനുള്ള പ്രതിഫലത്തിന്റെ അതിന്റെ എണ്ണം എത്ര വലുതാണ് എന്നത്. അസാലിസ എന്താണ്? സാലിസ മൂന്നാമത്തത്. തക്ഫീറുഹു മഅ ദാലിക ലിദ്ദുനൂബി. തക്ഫീർ, തക്ഫീർ എന്ന് പറഞ്ഞാൽ മായ്ച്ചു കളയുക, കഫറ മായ്ച്ചു കളയുക എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ. തക്ഫീറുഹു മഅ ദാലിക, അതിന്റെ കൂടെ മായ്ക്കപ്പെടും, പൊറുക്കപ്പെടും. എന്ത്? ലിദ്ദുനൂബ്, പാപങ്ങൾ പൊറുക്കപ്പെടും എന്നത് നമ്മൾ ഇതുവരെ വായിച്ച ആയത്തുകളിലും ഹദീസുകളിലും ഉള്ള പാഠമാണ്. അറാബ, എന്താണ് റാബ? നാലാമത്തത് നോക്കുക, തഫ്സീറു അല്ലത്തി എന്നാണ് അവിടെ പുസ്തകത്തിലുള്ളത്, നമ്മൾ കുറെ ആൾക്കാർ പ്രിന്റ് എടുത്തിട്ടുള്ള പുസ്തകത്തിലുള്ളത്, പലർക്കും കാണില്ല. അവിടെ ഒരു ആയത്തിന്ന് ചേർക്കണം, തഫ്സീറുൽ ആയത്തില്ലത്തി ഫീ സൂറത്തിൽ അൻആം. അതിൽ ഇല്ല, ഒരു അല്ല ആയത്ത് എന്നുള്ളത് വിട്ടുപോയിട്ടുണ്ട് ഈ നമ്മൾ ഫോട്ടോ സെറ്റ് എടുത്തിട്ടുള്ള കോപ്പിയിൽ, അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. തഫ്സീറു അൽ ആയത്തില്ലത്തി ഫീ സൂറത്തിൽ അൻആം, സൂറത്തുൽ അൻആമിന്റെ, സൂറത്തുൽ അൻആമിൽ വന്നിട്ടുള്ള ആയത്തിന്റെ തഫ്സീർ. ആയത്തിന്റെ തഫ്സീർ നമ്മൾ വിശദീകരിച്ച് ക്ലാസ്സിൽ പറഞ്ഞതാണ്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. ആ സന്ദർഭം, ഏത് സന്ദർഭത്തിലാണ് അള്ളാഹു ആയത്ത് ഇറക്കിയിട്ടുള്ളത്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാര്യം പറഞ്ഞിട്ടാണ്. ഇബ്രാഹിം നബി ഖൗമിനോട് ചോദിച്ചു, ആർക്കാണ് നിർഭയത്വത്തിന് കൂടുതൽ അർഹതയുള്ളത്? തൗഹീദ് ഉള്ളവർക്കാണ്. അവിടെ ദുൽമ എന്ന ആയത്തിന്റെ ആയത്തിൽ ഉദ്ദേശം ഏത് ദുൽമാണ്? ശിർക്ക്. ശിർക്ക് ചെയ്യാത്ത ആളുകൾക്കാണ് നിർഭയത്വമുള്ളത്, അവർക്കാണ് ഹിദായത്ത് ഉള്ളത് എന്ന് അള്ളാഹു പറഞ്ഞ ആയത്തിന്റെ തഫ്സീർ. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആയത്ത് ഓർത്തെടുക്കണം, അല്ലദീന ആമനു, വിശ്വസിക്കുകയും വലം ഏൽപ്പിച്ചു എന്നിട്ട് കലർത്താതിരിക്കുകയും ചെയ്ത ആളുകൾ, ഇമാനഹും ബിദുൽമിൻ, അവരുടെ ഇമാനിൽ ദുൽമ കലർത്താതിരുന്ന ആളുകൾ, ഉലൈക ലഹുമുൽ അംനു, അവർക്കാണ് നിർഭയത്വമുള്ളത്, വഹും മുഹ്തദൂൻ, അവരാകുന്ന ഹിദായത്തിലായിട്ടുള്ള ആളുകൾ, ഈ ലോകത്തും പരലോകത്തും, ഈ ലോകത്തും പരലോകത്തും. ആയത്തിന്റെ തഫ്സീർ നമ്മൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ആയത്തിറങ്ങിയപ്പോൾ സഹാബത്തിന് പ്രയാസമായി, അവർ ചോദിച്ചു, അയ്യുന ലാ യളുമു നഫ്സഹ, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളെ ആരുണ്ട് ദുൽമ ചെയ്യാത്തത്? റസൂൽ പറഞ്ഞു, അതല്ല, നിങ്ങൾ അർറജുലു സാലിഹിന്റെ വാക്ക് കേട്ടില്ലേ? ആരാണ് അർറജുലു സാലിഹ്? ലുഖ്മാൻ അലൈഹിസ്സലാം. ലുഖ്മാൻ അലൈഹിസ്സലാം പറഞ്ഞു, ഇന്ന ശിർക ലദുൽമുൻ അളീം, ഷിർക്കാണ് ഏറ്റവും വലിയ ദുൽം. അപ്പൊ ആ ദുൽമാണ് ഇവിടെ ഉദ്ദേശം എന്ന് പറഞ്ഞ ആയത്തിന്റെ തഫ്സീർ. തഫ്സീറുൽ ആയത്തിൽ ലത്തി ഫി സൂറത്തുൽ അൻആം, സൂറത്തുൽ അൻആമിലെ ആയത്തിന്റെ തഫ്സീർ, അത് ഈ ഇതുവരെ പറഞ്ഞ പാഠത്തിലെ ഗുണപാഠങ്ങളിൽ ഒന്നാണ്. അൽ ഖാമിസ, അഞ്ചാമത്തേത്, തഅമ്മുലുൽ ഖംസിൽ ലവാതി ഫി ഹദീസി ഉബാദ. തഅമ്മുൽ, തഅമ്മുൽ അൽ ഖംസ് എന്താണ് തഅമ്മുൽ എന്ന് പറഞ്ഞാൽ? തഅമ്മല എന്ന് പറഞ്ഞാൽ എന്താ? തഅമ്മല എന്ന് പറഞ്ഞാൽ ആലോചിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. തഅമ്മല യതഅമ്മലു തഅമ്മുലൻ. അപ്പൊ തഅമ്മുൽ ചിന്തിക്കുക, തഫക്കുർ തദബ്ബുർ എന്ന് പറയുന്ന ഒക്കെ പറയുന്ന പോലത്തെ വാക്കാണ് എന്ത്? തഅമ്മുൽ ചിന്തിക്കുക, അല്ലെങ്കിൽ ഒരു ചിന്ത. എന്തിനെ കുറിച്ചാണ്? അഞ്ച് ആയത്തുകളെ കുറിച്ച്, അഞ്ച് ആയത്തുകൾ, അഞ്ച് കാര്യങ്ങളെ കുറിച്ച്, അഞ്ച് കാര്യങ്ങളെ കുറിച്ച്. അൽ ഖംസ്, അഞ്ച് കാര്യങ്ങൾ. ഏതിലുള്ളതാണ് അഞ്ച് കാര്യങ്ങൾ? ഫി ഹദീസി, ഫി ഹദീസി ഉബാദ, ഉബാദ ഇബ്നു സാ, ഉബാദ ഇബ്നു സാമിത് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസിൽ അഞ്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ കുറിച്ച് ഉള്ള ചിന്ത, അത് നമ്മൾ ഉറ്റ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ആ ഹദീസിലുള്ള അഞ്ച് കാര്യങ്ങൾ. ഏതൊക്കെയാണ് ഹദീസിലുള്ള അഞ്ച് കാര്യങ്ങൾ ഒന്ന് നോക്കേ, എന്തൊക്കെയാണ് ആ അഞ്ച് കാര്യങ്ങൾ ഒന്നുകൂടി നോക്കാം. ഉബാദത്ത് ഇബ്നു സാമിത് റളിയല്ലാഹു അൻഹു ഖാൽ, ഇബാദത്ത് ഇബ്നു സാമിത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഷഹിദ, ആരെങ്കിലും സാക്ഷ്യം വഹിച്ചാൽ, അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, ഇതാണ് ഒന്ന്. ആരെങ്കിലും സാക്ഷ്യം വഹിച്ചാൽ, എന്ത് സാക്ഷ്യം വഹിച്ചാൽ? ലാ ഇലാഹ, അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, അല്ലാഹു അല്ലാതെ ഇലാഹ ഇല്ല, വഹ്ദഹു അവനേകനാണ്, ലാ ശരീക ലഹ് അവൻ ഒരു പങ്കുകാരനുമില്ല. തഅക്കീദുൻ ബഅദ തഅക്കീദ്, ഉറപ്പിച്ചു പറഞ്ഞതിന് ശേഷം വീണ്ടും ഉറപ്പിച്ചു പറയുന്നു, വഹ്ദഹു ലാ ശരീക ലഹ്, ഇതാണ് ഒന്ന്. അതുപോലെ വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അബ്ദാണ്, റസൂലാണ്, അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ റസൂലാണ്, ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത്, വഅന്ന ഈസ അബ്ദുല്ലാഹി വറസൂലുഹു വകലിമതുഹു അൽഖാഹ ഇലാ മറിയമ വറൂഹും മിൻ, റസൂലിനെ കുറിച്ച് അള്ളാഹിന്റെ അബ്ദും റസൂലുമാണെന്ന് പറഞ്ഞില്ലേ, അതുപോലെ മറിയമിന്റെ മകൻ ഈസായെ കുറിച്ച് അലൈഹി സലാം അവിടുത്തെ കുറിച്ച് വിശ്വസിക്കുക, അവിടുന്ന് ആരാണ്? അബ്ദുല്ലാഹ്, അള്ളാഹുവിന്റെ അടിമയാണ്, റസൂലുഹു അല്ലാഹുവിന്റെ റസൂലാണ്, വകലിമതുഹു അൽഖാഹ ഇലാ മറിയം, മറിയമിൽ അള്ളാഹു ഇട്ടുകൊടുത്ത ഒരു കലിമത്താണ്, വാക്കാണ്, വറൂഹും മിൻ, അള്ളാഹു വിങ്കൽ നിന്നുള്ള ഒരു റൂഹാണ്, ഒരു ആത്മാവാണ് എന്ന വിശ്വാസം. എത്രയായി? നല്ല, മൂന്ന്. അള്ളാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്, അതുപോലെ മുഹമ്മദ് റസൂലുള്ള എന്നത്, അതുപോലെ വഅന്ന ഈസ അബ്ദുല്ലാഹി വറസൂലു എന്നത്, നാലാമത്തേത് വൽ ജന്നത ഹഖുൻ, എന്താണ്? സ്വർഗം ഹഖാണ്. വൻ നാറ ഹഖുൻ, നരകം ഹഖാണ്. ഇത്രയും അഞ്ച് കാര്യങ്ങൾ. ഇതിൽ ഒരാൾ വിശ്വസിച്ചാൽ അദ്ഖലഹുല്ലാഹുൽ ജന്നത അല മാ കാന മിനൽ അമൽ, അവന്റെ അമൽ എന്തായാലും അല്ലാഹു അവനെ സ്വർഗത്തിലാക്കും. അടിസ്ഥാന വിശ്വാസങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. അത് പറഞ്ഞതോടുകൂടി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, ആ വാക്ക് പറയുമ്പോൾ എങ്ങനെ ഒരാൾ മുസ്ലിമാകാം? എങ്ങനെയാണ് ആ വാക്ക് പറയുമ്പോഴത്തേക്ക് ഒരാൾ മുസ്ലിമാകുന്നത്? ആ വാക്കിലുള്ള ആശയം അത്രയും വലുതായതുകൊണ്ടാണ്. കാരണം അത് പറയുന്നതോടുകൂടി ഒരാൾ സമ്മതിക്കുകയാണ്, ഒന്ന്, ഞാൻ അള്ളാഹുവിനെ അല്ലാതെ ഇനി ഇബാദത്ത് ചെയ്യുകയില്ല, രണ്ട്, അള്ളാഹുവിനെ ഞാൻ എങ്ങനെ ഇബാദത്ത് ചെയ്യും? മുഹമ്മദ് റസൂലുള്ള പഠിപ്പിച്ചതുപോലെ. അത്ര ലളിതമായ സത്യമാണ്. ഇത് അംഗീകരിക്കുന്നതുകൊണ്ടാണ് ആ വാക്ക് പറയുന്നതോടെ ഒരാൾ മുസ്ലിമാകുന്നത്. വെറുതെ ഇത് പറയുന്നതാ അല്ല, മറിച്ച് അത് വിശ്വസിച്ച്, അതുകൊണ്ടാണ് ഷഹീദ എന്ന് പറഞ്ഞത്. ഷഹീദ, സാക്ഷ്യം വഹിക്കൽ എങ്ങനെയാണ്? ഒരാള് മനസ്സിലറിയാതെ, ബോധമില്ലാതെ ഒരാൾക്ക് സാക്ഷ്യം പറയാൻ പറ്റുമോ? എന്താണ് പറയുന്നത് എന്നതിനെ കുറിച്ച് അയാളെ സാക്ഷി എന്ന് പറയാൻ കഴിയുമോ? ഇല്ല. മനസ്സിൽ ഉറപ്പുണ്ടായിരിക്കുക നാവുകൊണ്ട് പറഞ്ഞാലാണ് സാക്ഷ്യമാവുക, ഷഹാദത്താവുക. അപ്പൊ അള്ളാഹുവിനല്ലാതെ ഇബാദത്ത് ചെയ്യുകയില്ല, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണെന്ന് പറഞ്ഞാൽ ആ റസൂല് പഠിപ്പിച്ചതുപോലെ ഇനി അള്ളാഹിനെ ഇബാദത്ത് ചെയ്യൂ, ആരെങ്കിലും തോന്നിയതുപോലെ പിൽക്കാലത്ത് ഉണ്ടാക്കിയാൽ അതൊരിക്കലും ഇബാദത്തല്ല, അത് ബിദഅത്താണ്. അപ്പൊ അള്ളാഹു പിന്നെ അങ്ങോട്ട് ദീൻ പഠിപ്പിച്ചു കൊടുക്കലാണ്, പുതിയ ദീൻ ഉണ്ടാക്കലാണ്, അതൊരിക്കലും പാടില്ല. ഇന്ന് ഈ ഷഹാദത്ത് നിന്ന് കിട്ടും, തൗഹീദും കിട്ടും, ഇത്തിബാഉം കിട്ടും, ഇഖ്ലാസും ഇത്തിബാഉം ഈ രണ്ട് ഷഹാദത്തുകളിൽ നിന്ന് കിട്ടും. അതുപോലെ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ അബ്ദാണ്, റസൂലാണ്, അള്ളാഹു മറിയമിൽ ഇട്ടുകൊടുത്ത കലിമത്താണ്, അള്ളാഹുവിങ്കിൽ നിന്നുള്ള റൂഹാണ്. കാരണം അത് പ്രത്യേകം പറയാനുള്ള ഒരു കാരണം വലിയൊരു സമുദായം ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിഷയത്തിൽ പഴച്ചു പോയിട്ടുണ്ട്. നസറാനികൾ ലോകത്ത് വലിയ ശതമാനമുണ്ടവർ, ഒരുപാട് ആളുകളുണ്ടവർ. അവർ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ യഥാർത്ഥ മാർഗത്തിലായിരുന്നു ആദ്യകാലത്ത്. പിന്നീട് പഴച്ചിട്ട് 72 പോയ ആ 72 71 നമ്മൾ ഈ കാണുന്നത്, മനസ്സിലായില്ലേ? അവരിൽ ആ സ്വർഗത്തിലായ കക്ഷി അവരെന്ത് ചെയ്തു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ റസൂലുള്ളാഹിൽ വിശ്വസിച്ചു. ഖുർആനിൽ അല്ലാഹു അവരെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അവരെ കുറിച്ചാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്, വലതജിദന്ന അഖറബഹും മവദ്ദത്തൻ ലില്ലദീന ആമനു അല്ലദീന ഖാലു ഇന്നാ നസാറ. യഹൂദികൾക്കും മുശ്രിക്കുകൾക്കാണ് ഏറ്റവും വെറുപ്പ് എന്ന് പറഞ്ഞില്ലേ? അതിനുശേഷം അള്ളാഹു പറഞ്ഞില്ലേ, മുഅ്മിനുകളോട് സ്നേഹം ആർക്കാണ്? ഞങ്ങൾ നസ്രാനികളാണ് എന്ന് പറഞ്ഞ ആളുകൾക്കാണ്. അതിന് ബാക്കി വായിച്ചു നോക്ക്. അവർ അള്ളാഹുവിന്റെ റസൂലിന്റെ ആയത്തുകൾ റസൂലിന്റെ വായിന്ന് കേട്ടാൽ അവരപ്പോ അതിൽ വിശ്വസിക്കും. അവർ മുസ്ലിമാണ്. നസ്രാനിയായി ഉറച്ചു നിൽക്കുന്ന നസ്രാനിക്കാണ് സ്നേഹം എന്നല്ല അവിടെ. അതിന് ശേഷമുള്ള ആയത്തുകൾ വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ബാക്കിയുള്ള പിഴച്ച വിഭാഗത്തെയാണ് നമ്മൾ ഈ കാണുന്നത്. ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഇബാദത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് ആ കാര്യം പറയൽ അത്യാവശ്യമാണ്, അത് വിശ്വസിക്കൽ അത്യാവശ്യമാണ്. അത് വിശ്വസിക്കാത്ത മുസ്ലിം ആവോ? ഇല്ല. ഈസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു ഖുർആനിൽ പേര് പറഞ്ഞ റസൂലാണ്. അതുകൊണ്ട് പേരടക്കം റസൂലാണെന്ന് വിശ്വസിച്ചാലല്ലാതെ മുസ്ലിം ആവുകയില്ല. പേര് പറയപ്പെടാത്ത ഒരുപാട് നബിമാരുണ്ട്, അവരെ നമ്മൾ അങ്ങനെ വിശ്വസിക്കണം. അള്ളാഹു പേര് പറയാത്ത ഏതൊക്കെ നബിമാരുണ്ടോ അവരൊക്കെ അള്ളാഹുവിന്റെ റസൂലാണെന്ന് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു. അള്ളാഹു പേര് പറയാത്തവരെ പേര് പറയാനും പാടില്ല. അള്ളാഹു പേര് പറയാത്തവരെ നമ്മളായിട്ട് ഉറപ്പിച്ചിട്ട് ചില പടുജാഹിലുകൾ പറയുന്നത് പോലെ ഈ കാഫറുകളുടെ ഏതെങ്കിലും അവരാരാധിക്കുന്ന ദൈവത്തിന്റെ പേര് പറഞ്ഞിട്ട് അലൈഹി സ്വലാം എന്ന് പറയാം. ഇവരൊക്കെ ഇടുന്നല്ലാതെ എന്താണ് പറയാ? അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിന്റെ നാവിനാൽ അല്ലെങ്കിൽ ഖുർആനിലെ ആയത്തുകളിനാൽ പേര് പറയപ്പെട്ട നബിമാരല്ലാതെ നമ്മൾ പേര് പറഞ്ഞിട്ട് അലൈഹി സ്വലാം നബിയാണെന്ന് പറയാൻ പാടില്ല. ഇത് ഇങ്ങനൊരാൾ ജീവിച്ചിരുന്നോ തന്നെ അവർക്കും കൂടി ഉറപ്പില്ല. പിന്നല്ലേ നമ്മളവരെ പേര് പറഞ്ഞിട്ട് അലൈഹി സ്വലാം എന്ന് പറയാം? അല്ല, അള്ളാഹു പേര് പറയാത്തല്ല നബിമാരിലും നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു. പേര് പറഞ്ഞവരിൽ ആ പേരടക്കം അവർ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് വിശ്വസിച്ചിരിക്കുന്നു. അതുപോലെ വൽജന്നത്തു ഹഖ്ഖുൻ വന്നാർ ഹഖ്. അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. സ്വർഗമുണ്ട്, നരകമുണ്ട്, അതിനാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഈ അഞ്ച് കാര്യങ്ങൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഈസ അബ്ദുല്ലാഹി വറസൂലു, അൽജന്നത്തു ഹഖ്ഖുൻ വന്നാർ ഹഖ്ഖുൻ, ഈ അഞ്ച് കാര്യങ്ങളെ കുറിച്ച് നന്നായി ആലോചിക്കുക. അത് ഈ പാഠത്തിൽ, ഈ അധ്യായത്തിൽ കിട്ടുന്ന നമുക്ക് കിട്ടുന്ന പാഠങ്ങളിൽ ഒന്നാണ്. അടുത്തത് സാദിസ. സാദിസ എന്ന് പറഞ്ഞാൽ ആറാമത്തത്. ആറ് എന്ന് എങ്ങനെ പറയും? ആ സിത്തത്തുൻ. ആറാമത്തത് എന്ന് പറയുമ്പോ സാദിസ. അന്നക ഇദാ ജമഅത, ആറാമത്തത് ശരിക്ക് ശ്രദ്ധിക്കുക. അന്നക ഇദാ ജമഅത, അന്നക നീ, ഇദാ ജമഅത നീ കൂട്ടി യോജിപ്പിച്ചാൽ, നീ രണ്ട് യോജിപ്പിച്ചാൽ, എന്ത് യോജിപ്പിച്ചാൽ? ബൈനഹു വബൈന ഹദീസ് ഇസ്ബാനി വമാ ബഅദഹു. നീ ഈ ഉബാദത്ത് ബിൻ സാമിത്തിന്റെ ഹദീസ് യോജിപ്പിക്കുക. എന്തുമായി യോജിപ്പിക്കുക? ഒബൈന ഹദീസ് ഇസ്ബാൻ, ഇസ്ബാൻ ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസും യോജിപ്പിക്കുക. അതുപോലെ വമാ ബഅദഹു, അതിനുശേഷം പറഞ്ഞ ഹദീസുകളും പരസ്പരം യോജിപ്പിക്കുക. അപ്പോൾ നിനക്ക് മനസ്സിലാകും. തബയ്യന ലക, അപ്പോൾ തബയ്യന ലക, നിനക്ക് വ്യക്തമാകും, നിനക്ക് ബയാനാവും. മഅന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം നിനക്ക് മനസ്സിലാവും. അബാത്ത് ബിൻ സാമിത്തിന്റെ ഹദീസും പിന്നുള്ള ഹദീസും പിന്നെ പറഞ്ഞ ഹദീസുകൾ യോജിപ്പിക്കുക. വ തബയ്യന ലക, നോക്ക്, വ തബയ്യന ലക, എന്താണ് തബയ്യന ലക എന്ന് പറഞ്ഞാൽ? നിനക്ക് വ്യക്തമാകും. ഖതഉൽ മഗ്റൂരീൻ, മഗ്റൂർ എന്ന് പറഞ്ഞാൽ എന്താ? ചതിയിൽപ്പെട്ട ആളെന്നാണ് അർത്ഥം. വഞ്ചിതനായ എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകൾ. ശരി തെറ്റാണെന്ന് സ്വയം വിചാരിച്ചവനാണ് മഗ്റൂർ എന്ന് പറയാം. അതുകൊണ്ടാണ് ശൈത്താൻ എന്ത് പേര് വന്നിട്ടുള്ളത്? അൽ ഗറൂർ, വഞ്ചകൻ. വല യഗുറന്നക്കും ബില്ലാഹിൽ ഗറൂർ, അള്ളാഹുവിന്റെ വിഷയത്തിൽ ആ പരമവഞ്ചകൻ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞില്ലേ? മഗ്റൂർ എന്ന് പറഞ്ഞാൽ ആരാ? വഞ്ചിക്കപ്പെട്ടവന, ഗറ വഞ്ചിച്ചു എന്നാണ്. എന്നാൽ വഞ്ചിക്കപ്പെട്ടവൻ എന്തു പറയും? മഗ്റൂർ. വഞ്ചിക്കപ്പെട്ട മഗ്റൂരി എന്ന് പറഞ്ഞാൽ ആരാണ്? വഞ്ചിക്കപ്പെട്ട ആളുകൾ. അവരുടെ ഖത എന്താണെന്നും, വഞ്ചിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ തെറ്റിപ്പോയിട്ടുള്ള ആളുകൾ, ഈ വിഷയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം മനസ്സിലാകാതെ പോയ ആളുകളുടെ തെറ്റെന്താണെന്ന് നിനക്ക് മനസ്സിലാക്കും. നോക്ക്, നമ്മൾ ആ ഹദീസുകൾ ഒന്ന് യോജിപ്പിച്ചു നോക്ക. ഒന്നാമത്തെ ഹദീസ് നമ്മൾ പറഞ്ഞു, അഞ്ചു കാര്യങ്ങൾ വിശ്വസിച്ചാൽ അവൻ അള്ളാഹു അവന്റെ അമൽ എന്തായാലും ശരി അവൻ സ്വർഗത്തിലാക്കും. അതിൽ ആദ്യം പറഞ്ഞു, മൻ ഷഹീദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീകല. അതുപോലെ ഐത്ബാ റളിയല്ലാഹുവിന്റെ ഹദീസിലുള്ളത് എന്താണ്? അള്ളാഹു സുബ്ഹാന തആല നരകത്തിന് ഹറാമാക്കി ആരെ? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അള്ളാഹുവിന്റെ വജ്ഹ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞവനെ. അപ്പൊ ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്താണ് മഗ്റൂരിയങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവുകൊണ്ട് പറഞ്ഞാൽ തന്നെ മതി, നമ്മൾ എല്ലാ നിസ്കാരം കഴിഞ്ഞാലും പത്തൊട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നില്ലേ, അങ്ങനത്തെ ഞങ്ങൾക്കാണോ ശിർക്ക് വന്നത് എന്ന് പറയുന്ന ആളുകൾക്ക് ഖത്അ സംഭവിച്ചു എന്ന് ഈ ഹദീസ് മാത്രമല്ല അതിനു മുമ്പുള്ള ഉബാദത്ത് ഇബ്നു സാമിത്തിന്റെ ഹദീസ് വെച്ച് നോക്കുക. കാരണം അതിൽ പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അബ്ദും റസൂലുമാണെന്ന് വിശ്വസിക്കണം. അങ്ങനെയാണോ വിശ്വസിക്കുന്നത്? അള്ളാഹിനേക്കാളും മുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കയറ്റി പറയുന്ന വാക്കുകളാണ് ബുർദയിലുള്ളത്. അത് ചൊല്ലിയടക്കണം അതിൽ വിശ്വസിക്കുന്ന ആളുകൾ, അത് ഇസ്ലാമിലെ വളരെ അറിയപ്പെട്ട പുണ്യം ലഭിക്കുന്ന കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ. പിന്നെങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാവുകൊണ്ട് പറഞ്ഞുകൊണ്ട് കാര്യം കിട്ടും? ഒരിക്കലും കിട്ടുകയില്ല. അതുപോലെ യോജിപ്പിക്കുക അടുത്ത ഹദീസ്. അടുത്ത ഹദീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവസാനം പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, ഏത്? അനസ് ഇബ്നു മാലിക്കിന്റെ ഹദീസ്. അനസ് ഇബ്നു മാലിക്കിന്റെ ഹദീസിൽ എന്താ ഉള്ളത്? നീ ഭൂമിയോളം തെറ്റ് ചെയ്യുകയും എന്നിട്ട് ശിർക്ക് ചെയ്യാതെ എന്നെ കണ്ടുമുട്ടുകയും ചെയ്താൽ എന്നാണ്. ശിർക്ക് ചെയ്യാതെ എന്നെ കണ്ടുമുട്ടുകയും ചെയ്താൽ എന്നാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കണ്ടുമുട്ടുകയും ചെയ്താൽ എന്നല്ലല്ലോ പറഞ്ഞ്, ശിർക്ക് ചെയ്യാതെ എന്നെ കണ്ടുമുട്ടിയാൽ എന്നാണ്. അപ്പോ ഈ ഐസുബാ റളിയല്ലാഹുവിന്റെ ഹദീസിന്റെ അർത്ഥം അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവനെ നരകം സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ശിർക്ക് ചെയ്യാത്തവനെ നരകം സ്പർശിക്കുകയില്ല എന്നാണ്. ഇത് കൂട്ടിയോജിപ്പിച്ചാൽ മനസ്സിലാകും. കാരണം ഒരു ഹദീസിന്റെ ആശയം മറ്റേ ഹദീസിൽ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു. അവൻ അള്ളാഹുവിന്റെ അബ്ദാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വിശ്വസിക്കണം. അതുപോലെ ശിർക്ക് ചെയ്യാതിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാവുകൊണ്ട് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. കാരണം അടുത്ത ഹദീസിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. വ്യക്തമല്ലോ, അതാണ് പറഞ്ഞത്. തബയ്യന ലക മഅന ലാ ഇലാഹ ഇല്ലല്ലാഹ് വതബയ്യന ലക ഖതഉൽ മഗ്റൂരീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവും. അതുപോലെ എന്ത് മനസ്സിലാവും? തെറ്റിദ്ധരിച്ച ആളുകളുടെ അബദ്ധവും മനസ്സിലാകും, വഞ്ചിതരായിട്ടുള്ള ആളുകളെ അബദ്ധവും മനസ്സിലാകും. ശരി, അടുത്തത് അസ്സാബിഅ. എന്താണ് അസ്സാബിഅ? ഏഴാമത്തെ അത്തംബീഹ്. തംബീഹ് എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പ്. നബ്ബഹ യുനബ്ബിഹു, ഒരു കാര്യം ഒരു ജാഗ്രതയോടെ നിൽക്കാൻ വേണ്ടി പറയുന്നതിനാണ് നബ്ബഹ എന്ന് പറയും. തംബീഹു ലിശർത്തി ഫി ഹദീസ് ഇത്ബാൻ. ഐത്ബാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിലുള്ള ഷർത്ത്, നിബന്ധന. ഐത്ബാ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിന് ഒരു നിബന്ധനയുണ്ട്. എന്താണ്? അല്ലാഹു നരകത്തിന് ഹറാമാക്കിയിരിക്കുന്നു. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആൾക്ക് യബ്തഗി ബിദാലിക വജ്ഹ അല്ലാഹ്, അല്ലാഹുവിന്റെ വജ്ഹ ഉദ്ദേശിച്ചുകൊണ്ട്. അതാണ് ഷർത്ത്. അത്തംബീഹു ലിശർത്തി ഫി ഹദീസ് ഐത്ബാൻ യബ്തഗി ബിദാലിക വജ്ഹ അല്ലാഹ്. എന്താണ് ഷർത്ത്? എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുവിന്റെ വജ്ഹ ഉദ്ദേശിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവർക്ക് നരകം ഹറാമാക്കിയിരിക്കുന്നു. അള്ളാഹുവിന്റെ വജ്ഹ ഉദ്ദേശിക്കാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് ആരാണ്? ഏത് കൂട്ടരാണ്? മുനാഫിഖുകൾ. മുനാഫിഖുകൾ പറഞ്ഞൊരു പേടിക്കണ്ട, മുനാഫിഖുകളാണ് അള്ളാഹുവിന്റെ വജ്ഹ ഉദ്ദേശിച്ച് പറയാത്തത്. മറ്റു പല ലക്ഷ്യങ്ങളും വെച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ആളുകൾ. അതുകൊണ്ടാണ് യബ്തഗി ബിദാലിക വജ്ഹ അല്ലാഹ് എന്ന ഷർത്ത് പറഞ്ഞിട്ടുള്ളത്. ആ ഷർത്ത് വന്നതോടെ മുനാഫിഖുകൾ അതിൽ നിന്ന് ഒഴിവായി. അവർക്ക് അല്ലാഹു നരകത്തെ ഹറാമാക്കിയിട്ടില്ല, മറിച്ച് അത് അല്ലാഹുവിന്റെ വജ്ഹ ഉദ്ദേശിച്ച് പറഞ്ഞവനാണ് അല്ലാഹു ഹറാമാക്കിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇത്ബാൻ റളിയല്ലാഹുവിന്റെ ഹദീസിലെ ഷർത്ത് പലർ ശ്രദ്ധിക്കണം. എന്താണ് ആ ഹദീസ്? ഫഇൻ അല്ലാഹ ഹറമ അലന്നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹ അല്ലാഹ്. അള്ളാഹുവിന്റെ വജ ഉദ്ദേശിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവന് അള്ളാഹു നരകം ഹറാമാക്കിയിരിക്കുന്നു. അപ്പൊ ആ ഷർത്ത് മറക്കരുത്. അസ്സാമിന എത്രാമത്തതാ? എട്ടാമത്തത്. കൗനുൽ അംബിയാഇ യഹ്താജൂന ലിതംബീഹി അലാ ഫദ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. കൗനുൽ അംബിയ, നബിമാരുടെ അവസ്ഥ കാനാന്ന് പറഞ്ഞായിരുന്നു, അതാണ് കൗൻ, അതിന് മസ്ദറാണ് കൗൻ, ആയിരിക്കുക എന്നുള്ള അവസ്ഥ. നബിമാരുടെ അവസ്ഥ യഹ്താജൂന, ആ നബിമാരെന്താണ് യഹ്താജ? എന്താണ് ഹാജത്തിന്റെ അർത്ഥം? ഒന്നൊരു ഹാജത്തുണ്ട്, ആവശ്യം. യഹ്താജ് എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെട്ടു. യഹ്താജൂന, നബിമാർ പോലും ആവശ്യക്കാരാണ്, നബിമാർ പോലും ആവശ്യക്കാരാണ്. ലിത്തംബീഹി, ഉണർത്തലിന്. അലാ ഫദ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ ശ്രേഷ്ഠത, നബിമാർ പോലും അതിനെക്കുറിച്ചുള്ള ഉണർത്തലിന് ആവശ്യക്കാരാണ്. അത് ഏത് ഹദീസ് കിട്ടിയതാണ്? മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹദീസ് ഉണ്ടല്ലോ, അള്ളാഹിനോട് എനിക്കൊരു കലിമത്ത് പഠിപ്പിച്ചു തരുമെന്ന് പറഞ്ഞപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു കൊടുത്തു. എല്ലാവരും പറയുന്നുണ്ടല്ലോ ഇത്. അപ്പോഴാണ് ഏഴാകാശങ്ങളും അതിലെ താമസക്കാരും, ഭൂമി ഏത് ഭൂമികളും അതിലെ താമസക്കാരും ഒരു തുലാസിന്റെ ഒരു തട്ടിലും, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു തട്ടിലുമായാൽ അതിനെയും കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് തൂങ്ങിപ്പോകും എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫദ്ൽ പ്രവാചകനെയാണ് പഠിപ്പിച്ചതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം തൗഹീദിന്റെ ഫദ്ൽ, തൗഹീദിന്റെ ശ്രേഷ്ഠത പഠിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. നബിമാരുടെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ അവർക്ക് താഴെയുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ടാണ് പറയുന്നത് തൗഹീദ് ഒരിക്കലും, തൗഹീദൊക്കെ നമ്മൾ പഠിച്ചല്ലേ, അതിപ്പോ എന്താ ഇങ്ങനെ പറയാനുള്ളത്, അതിപ്പോ എന്താ കിതാബ് വായിക്കാനുള്ളത് എന്ന് ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. തൗഹീദ് വേഗം മറന്നു പോകും. 40 ദിവസം കൊണ്ട് ഹാറൂ നബി കൂട്ടത്തിലുണ്ടായിരിക്കെ മൂസാ നബിയുടെ കൂടെ അള്ളാഹു പല ആയത്തുകളും കാണിച്ചു കൊടുത്ത് ഫിറാവൂനിൽ നിന്ന് രക്ഷപ്പെടുത്തിയ, മന്നയും സെൽവയും ആകാശത്ത് നിറക്കിക്കൊടുത്ത കൗമാണ് പശുക്കുട്ടി ആരാച്ച്. ഹാറൂ നബി ഉണ്ട് അവിടെ, ഹാറൂ നബി അവിടെ വിലക്കി, ഹാറൂ നബിയെ കൊല്ലാൻ പോയി എന്നാണ്. ഹാറൂ നബി പറഞ്ഞു എന്നെ അവർ കൊല്ലാൻ വന്നു. അതാണ് ജനങ്ങളുടെ അവസ്ഥ, തൗഹീദ് മറന്നുപോകും. അതാണ് പല ആളുകളും, തൗഹീദ് പഠിച്ച പല ആളുകളും കുറെ കാലം കഴിയുമ്പോൾ അവരുടെ വാക്കുകളിലൊക്കെ, വാക്കിൽ ശുരുക്കുന്ന പല അംശങ്ങൾ വരും, ശകുനം, ഇന്നാരെ കണി കണ്ടത്, ഇങ്ങനെ പല പല വാക്കുകളും, കാലത്തെ ചീത്ത പറയുക, പല വാക്കുകളും. വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, വാക്കിന് കൽബിൽ സ്വാധീനം ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാഷാ അല്ലാഹു വശിഅ, അല്ലാഹു ബിൻ അല്ലാഹു നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ എന്ന് പറഞ്ഞ ആളോട് നബി എന്ത് പറഞ്ഞത്? അജഅൽതനി ലില്ലാഹി നിദ്ദാ, നീ എന്നെ അല്ലാഹുവിന് സമനാക്കിയോ? നീ മനസ്സിൽ ഉദ്ദേശിച്ചാണോ പറഞ്ഞത്, അല്ല വായോണ്ട് വെറുതെ പറഞ്ഞതാണോ എന്നൊന്നും നബി സല്ലല്ലാഹു അലൈഹി ചോദിച്ചില്ല. നീ എന്നെ അല്ലാഹുവിന് സമനാക്കിയോ? അജഅൽതനി ലില്ലാഹി നിദ്ദാ എന്നാണ് നബിയുടെ ചോദ്യം. കാരണം എന്താ? വാക്കിന് വളരെ പ്രാധാന്യമുണ്ട്. പുറമേക്കുള്ള കാര്യം ഉള്ളിൽ സ്വാധീനം ചെലുത്തും, പുറമെ നടക്കുന്ന കാര്യം ഉള്ളിൽ സ്വാധീനം ചെലുത്തും. അത് വളരെ അറിയപ്പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, അല്ലാഹു ലയുതിമ്മന്ന സുഫൂഫക്കും ഔ ലയുഖാലിഫന്ന അല്ലാഹു ബൈന ഖുലൂബിക്കും, നിങ്ങൾ സഫുകൾ ശരിയാക്കുക തന്നെ വേണം, അടുത്തുള്ള ആളുകളുടെ കാലോട് കാലും ചുമലിനോട് ചുമലും ചേർത്ത് വെക്കുക തന്നെ വേണം, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അല്ലാഹു നിങ്ങളുടെ ഹൃദയങ്ങളെ ഭിന്നിപ്പിലാക്കും. ഇത് പുറമേ കിടക്കുന്ന കാര്യമാണ്, അതിന്റെ അസർ എവിടെയുണ്ട്? ഉള്ളിലുണ്ട്. അതുകൊണ്ട് വാക്കുകൾ വളരെ പ്രാധാന്യമുള്ളതാണ്. ശിർക്കിന്റെ വാക്കുകൾ ഒരിക്കലും മുസ്ലിമിന് നാവിൽ വരാൻ പാടില്ല, ശിർക്കിന്റെ പാട്ട് പാടാൻ പാടില്ല, ശിർക്കിന്റെ പാട്ട് പാടാൻ പാടില്ല. ശിർക്കിന്റെ ആളുകൾ വിളിക്കുന്ന ചില വിളികളുണ്ട്, അവരുടെ ദൈവങ്ങളെ വിളിക്കുന്ന വിളി, അതൊക്കെ ചില മുസ്ലിങ്ങൾ, തൗഹീദിന്റെ ആളുകൾ പോലും എത്ര പ്രയോഗിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. മഅഅത്തല്ല, ഇതുകൊണ്ടാണ് തൗഹീദ് ആവർത്തിച്ച് പഠിച്ചുകൊണ്ട് ഇരിക്കാത്ത, തൗഹീദിന്റെ ഫദിൽ മനസ്സിലേക്ക് ആവർത്തിച്ച് പഠിച്ചുകൊണ്ടിരിക്കാത്തതിന്റെ ദുർഫലങ്ങളാണ്, അതൊക്കെ ദുഷ്ഫലങ്ങളാണ്, വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നബിമാർ ഇങ്ങനെയാണെങ്കിൽ അവർക്ക് താഴെയുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും? നബിമാരിങ്ങനെയാണെങ്കിൽ അവർക്ക് താഴെയുള്ള ആളുകളുടെ അവസ്ഥ ചിന്തിച്ചു നോക്കുക. അതുകൊണ്ട് തൗഹീദ് ആവർത്തിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കുക. അടുത്തത്, ഇത് വളരെ നമ്മൾ ചിന്തിക്കാനുള്ള ഒരു കാര്യമാണ്. ഈ അടുത്തത് 9-ാമത്തെ നോക്ക് നിങ്ങൾ, അത്താസ്യ അതംബീഹു, അതംബീഹു ഒരു ഉണർത്തലുണ്ട്. ലറജ്ഹാനിഹ ബിജമീഇൽ മഖ്ലൂഖാത്തി, ലറജ്ഹാനിഹ ബിജമീഇൽ മഖ്ലൂഖാത്ത്, എല്ലാ പടപ്പുകളെയും കൊണ്ട് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് താണുപോകും. അത്രയും വെയിറ്റ് ഉണ്ട് എന്തിന്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നാൽ നോക്ക് നിങ്ങൾ, മാ അതോടൊപ്പം തന്നെ, അന്ന കസീറൻ പല ആളുകളും മിമ്മ യഖൂലുഹ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന പല ആളുകളും യഖിഫു മീസാനുഹു അവരുടെ തുലാസിന് ഭാരം കുറവാണ്. ഹേയ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത്രയും ഭാരമുണ്ട്, പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന പല ആളുകളുടെയും തുലാസ് എന്താണ് ഭാരമില്ലാതായി പോകുന്നത്? അത് നമ്മൾ ചിന്തിക്കേണ്ട, വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാ ഇതിന്റെ ഷർഹിൽ വളരെ വളരെ നല്ലൊരു കാര്യം പറഞ്ഞു. എന്താണത്? അത് ആ കൗലിന്റെ കുഴപ്പമല്ല, പറഞ്ഞവന്റെ കുഴപ്പമാണ്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കൗലിന്റെ കുഴപ്പമല്ല, പിന്നെ ആരുടെ കുഴപ്പമാണ്? പറഞ്ഞവന്റെ കുഴപ്പമാണ്. അത് അവൻ എത്രത്തോളം തഹ്ഖീഖ് ചെയ്തു, എത്രത്തോളം അവൻ യാഥാർത്ഥ്യമാക്കി, അതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും അത് തൂങ്ങലും തൂങ്ങാതിരിക്കലും. അമല് മാത്രമല്ല തൂക്കുക, പിന്നെ ആരെയും തൂക്കും? ആളെയും തൂക്കും. നമ്മൾ പറഞ്ഞില്ലേ സൂറത്തുൽ ഖാരിഅ അതിന്റെ തഫ്സീർ എടുക്കുമ്പോൾ പറഞ്ഞില്ലേ, സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയൊരാളെ കൊണ്ടുവരും, പക്ഷെ ഒരു ഈച്ചയുടെ ചിറകിന്റെ ഭാരം പോലും അവന് പരലോകത്തുണ്ടാവുകയില്ല. ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമതി വസ്ന, നാം അവർക്ക് ഖിയാമത്ത് നാളിൽ ഒരു തൂക്കവും ഏർപ്പെടുത്തുകയില്ല എന്ന് സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു പറഞ്ഞില്ലേ. ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമതി വസ്ന, അവിടെ ആളുകൾക്കാണ് പറഞ്ഞത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ കാലിങ്ങനെ വളരെ മെലിഞ്ഞതായിട്ട് ആടുന്നത് കണ്ടപ്പോ സഹാബത്ത് ചിരിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? മീസാനിൽ ഇതിന് ഉഹദ് മലയേക്കാളും തൂക്കമുണ്ടാകുന്ന, അത് ഈമാനിന്റെ വെയിറ്റാണത്. അതേസമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന പല ആളുകളുടെ മീസാൻ താണു പോകുന്നത് അവരത് നടപ്പിലാക്കിയിട്ടില്ല, യാഥാർത്ഥ്യമാക്കിയിട്ടില്ല. ചിലപ്പോ ശിർക്ക് ചെയ്യുന്നുണ്ടാവില്ല, എന്നാലും ചിലപ്പോ അവൻ അബ്ദുദ്ദീനാർ ആയിരിക്കും. അബ്ദുദ്ദീനാർ ദീനാറിന്റെ അടിമ, റസൂലുള്ളാഹിന്റെ വാക്കാണ് അബ്ദുദ്ദീനാർ, തായിസ അബ്ദുദ്ദീനാർ, ദീനാറിന്റെ അടിമ തൊലഞ്ഞു പോയിരിക്കുന്നു. അബ്ദുദ്ദിർഹം അബ്ദുദ്ദീനാർ വസ്ത്രങ്ങളുടെ അടിമ അവൻ, അതൊക്കെയാണ് വലിയ കാര്യം. അള്ളാഹു അല്ല, അവന്റെ ദീനല്ല. ഇതൊക്കെ നമ്മുടെ ഈമാനിൽ ചോർച്ച സംഭവിക്കുന്ന കാര്യങ്ങളാണ്. മീസാന് ഭാരം കുറക്കുന്ന ഹസനാത്തിന്റെ മീസാന് ഭാരം കുറക്കുന്ന സംഭവങ്ങളാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാവില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത്ര ഭാരമുള്ളതാണെങ്കിലും പറയുന്ന ആളുകളുടെ ഭാരം കുറഞ്ഞേക്കും. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കൗലിന്റെ കുഴപ്പമല്ല, പറഞ്ഞവന്റെ കുഴപ്പമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീൻ നന്നായി പഠിക്കുവാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഈ ക്ലാസ് ബുധനാഴ്ചയിലും ഞായറാഴ്ചയുള്ള ക്ലാസ് ഞാൻ സൗദിയിലേക്ക് പോകുന്നതുകൊണ്ട് തൽക്കാലം നിർത്തിവെക്കുകയാണ്. വേറെ ആരുടെങ്കിലും ക്ലാസ് ഉണ്ടെങ്കിൽ ഇവിടുത്തെ ആളുകൾ നിങ്ങളെ അറിയിക്കുന്നതാണ് ഇൻഷാഅല്ലാഹ്. അസ്തഅദുക്കും അല്ലാഹു അല്ലദീ ലാ തദീഉ വദാഇഉഹു വല്ലാഹു അലം. സല്ലല്ലാഹു വസല്ലം വബാരക അല അബ്ദിഹി വറസൂലിഹി നബിയന മുഹമ്മദിൻ അല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.